2020 ഓഗസ്റ്റ് 19 ബുധനാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ദേശീയ വിദ്യാഭ്യാസ നയം വെറും രാഷ്ട്രീയ അടവ്. സി ദിവാകരൻ എഴുതിയ ലേഖനം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തിന്റെ ഉദ്ദേശലക്ഷ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബെൽഗാം സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് 1924 മഹാത്മാഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ വ്യക്തമാക്കി. ഐ ഷുഡ് നോട്ട് ഹാവ് ദ സ്ലൈറ്റസ്റ്റ് ഹെസിറ്റേഷൻ ടു ക്ലോസ് ഡൌൺ എ സ്കൂൾ ഓർ കോളേജ് ദാറ്റ് ഈസ് ഇൻ ഡിഫറൻ്റ് ടു ദ അഡ്മിഷൻ ഓഫ് നോൺ ഹിന്ദു ബോയ്സ് ഓർ ദാറ്റ് ഷട്ട് ഇറ്റ്സ് ഡോസ് എഗനസ്റ്റ് ദ എൻട്രി ഓഫ് അൺടച്ചബിൾ. വിദ്യാഭ്യാസ രംഗത്ത് വരേണ്യവർഗത്തിന്റെയും വർഗീയതയുടെയും നിഴൽ പോലും വീഴുന്നത് ഗാന്ധിജി പൊറുക്കുമായിരുന്നില്ലെന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. പാശ്ചാത്യ സംസ്കാരത്തിന്റെയും ഭാഷകളുടെയും പെരുവള്ളപ്പാച്ചിലിൽ പോലും ഭാരതീയ ഭാഷകളും സംസ്കാരവും അഭംഗുരമായി നിലനിന്നു. സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിന് സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകാൻ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു ിൽ പരാജയപ്പെട്ടു. താണജാതിയിൽപ്പെടുന്നവർ വേദം കേൾക്കാൻ പാടില്ലെന്നും വേദം കേൾക്കുന്ന താണജാതിക്കാരന്റെ ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കണമെന്നും ഉള്ള നയം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും പ്രകടമാകാൻ പാടില്ല. വിദ്യാഭ്യാസ രംഗത്ത് സംവത്സരങ്ങളായി നിലനിൽക്കുന്ന വാണിജ്യവൽക്കരണം സ്വതന്ത്ര പരിഷ്കൃത ജനാധിപത്യ രാജ്യത്തിന് ലജ്ജാകരമാണ്. ഇവിടെ വിജ്ഞാനം കച്ചവട ചരക്കായി മാറുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങളായി രൂപാന്തരപ്പെടുന്നു. അത്യന്തം സ്ഫോടനാത്മകമായ ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാർ തന്റെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ നയത്തിന്റെ കരട് രേഖ പരിശോധിക്കേണ്ടതാണ്. BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ ഒന്നാം ഖണ്ണിക തന്നെ ഭരണഘടനയുടെ കോപ്പിയടി മാത്രമാണ്. ദരിദ്ര നാരായണന്മാരായ കുടുംബങ്ങളിൽ നിന്ന് വിദ്യാലയങ്ങളിലെത്തുന്ന കുട്ടികൾ പഠനം തുടരാൻ കഴിയാതെ ഗണ്യമായ തോതിൽ പൊഴിഞ്ഞുപോകുന്നു. വിദ്യാഭ്യാസ ഭാഷയിൽ ഇതിനെ ഡ്രോപ്പ് ഔട്ട് എന്ന് എഴുതി തള്ളുന്നു. ഈ പ്രശ്നത്തിനുള്ള പരിഹാരത്തെക്കുറിച്ച് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ വ്യക്തതയില്ല. പകരം 10 മുതൽ 20 വരെയുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘങ്ങൾ രൂപീകരിക്കുക. ഈ സംവിധാനത്തിന്റെ ഫലമായി എല്ലാ വിഭവങ്ങളും തുല്യമായി ലഭ്യമാക്കാൻ കഴിയും. ഇപ്രകാരമുള്ള സ്കൂൾ സമുച്ചയങ്ങൾക്ക് സ്കൂൾ ക്ലസ്റ്ററുകൾ എന്ന് പേരിടുന്നു. കൂടാതെ സ്കൂൾ റെഗുലേറ്ററി അതോറിറ്റിയും രൂപീകരിക്കപ്പെടും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതേ സംഘടനാ രൂപമാണ് പുതിയ നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്ത് നിലവിലുള്ള 40,000 കോളേജുകളും 800 സർവകലാശാലകളും പുനഃക്രമീകരിച്ച് 15,000 ശ്രേഷ്ഠ സ്ഥാപനങ്ങളാക്കുക. എന്താണ് ഈ ശ്രേഷ്ഠ സ്ഥാപനങ്ങളെന്ന് വ്യക്തമല്ല. സ്വതന്ത്രമായ ഒരു സമിതിയുടെ ഭരണത്തിന് കീഴിലായിരിക്കും ഓരോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവും. സ്വതന്ത്രമായ സമിതിയുടെ ഘടനയോ പ്രസ്തുത സമിതിയുടെ രൂപീകരണ സംവിധാനമോ രേഖയിൽ വ്യക്തമല്ല. അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ബിരുദം സമ്പാദിക്കണം. ഈ നിർദ്ദേശത്തിൽ പുതുമയൊന്നും കാണുന്നില്ല. സാമ്പത്തിക സമാഹരണത്തെക്കുറിച്ചും നയം പുതിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. സംസ്ഥാന സർക്കാർ ചെലവിടുന്ന ഓരോ രൂപയ്ക്കും 2:1 എന്ന ക്രമത്തിൽ കേന്ദ്ര സഹായം നൽകും. നിലവിൽ കേന്ദ്ര ബഡ്ജറ്റിൽ GDPയുടെ 6% വിദ്യാഭ്യാസ മേഖലയ്ക്ക് നീക്കിവയ്ക്കപ്പെടുന്നു എന്നാണ് സങ്കല്പമെങ്കിലും GDPയുടെ 2% പോലും ചെലവിടുന്നതായി കാണുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും അധികാര കേന്ദ്രീകരണത്തിന്റെ സമീപനമാണ് ഈ നയത്തിൽ കാണുന്നത്. രാഷ്ട്രത്തെ സാരമായി ബാധിക്കുന്ന ഇതുപോലുള്ള ഒരു സുപ്രധാന രേഖയ്ക്ക് രൂപം നൽകുമ്പോൾ ഒരു പരിഷ്കൃത ജനാധിപത്യ ഭരണകൂടം സ്വീകരിക്കേണ്ട ഒരു നടപടിയും സ്വീകരിച്ചെന്ന് തോന്നുന്നില്ല. ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തിയതായി കാണുന്നില്ല. ഈ നയത്തിന്റെ ഇരകളാകുന്നത് വിദ്യാർത്ഥികളാണ് എന്ന വസ്തുത വിസ്മരിക്കപ്പെടുന്നു. ഭരണഘടനാ ബാധ്യത നിറവേറ്റുന്നതിൽ മാത്രമല്ല 1966 കോത്താരി കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പോലും നടപ്പിലാക്കാൻ മാറി വന്ന ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നത് നിർഭാഗ്യകരമാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന അതീവ ഗുരുതരമായ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാത്ത ഈ പുത്തൻ വിദ്യാഭ്യാസ നയം ഒരു പ്രത്യേക രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്.